2022 ഓഗസ്റ്റ് 9 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പഠിപ്പിച്ചിട്ടും പഠിക്കാതെ പ്രളയപാഠങ്ങൾ. കൊമ്പും തുമ്പീം പങ്ക്തിയിൽ ഫാസിപാങ്ങിൽ എഴുതുന്നു. 4 വർഷം മുൻപുണ്ടായ പ്രളയവും തുടർവർഷങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനങ്ങളും അതിതീവ്ര മഴകളും വെള്ളപ്പൊക്കവുമെല്ലാം വലിയ ജാഗ്രതയാണ് ആവശ്യപ്പെടുന്നത്. വരുംകാലങ്ങളിലും കാലവർഷം സുരക്ഷിതമല്ലെന്ന ഗുരുതരമായ മുന്നറിയിപ്പ്. പക്ഷേ പഠിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമെല്ലാം കാലവർഷം കഴിയുന്നതോടെ നമ്മൾ മറന്നുപോകുന്നു എന്നതിന്റെ തെളിവാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ കുറവ്. പ്രവചനങ്ങൾക്കപ്പുറം മഴ പെയ്ത്ത് തുടരുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണവും വ്യാപ്തിയും വീണ്ടും കൂട്ടണമെന്ന് ആവശ്യമുയരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. കൂടുതൽ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ടായാൽ മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയുമെല്ലാം കണക്ക് വേഗത്തിൽ ലഭ്യമാകാനും മുൻകരുതൽ സ്വീകരിക്കാനും കഴിയും. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി കൂടുതൽ വിവരം വേഗത്തിൽ ലഭ്യമാക്കാനാകും. കേരളത്തിലെ ഓരോ ബ്ലോക്കുകളുടെ കീഴിലെങ്കിലും ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. 2018 പ്രളയത്തെ തുടർന്ന് സംസ്ഥാനത്ത് കൂടുതൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ മുഴുവനും നടപ്പായില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സഹകരിച്ചാണ് പ്രാദേശികമായി കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടത്. 4-5 ലക്ഷം മാത്രമാണ് ഒരു സ്റ്റേഷൻ സ്ഥാപിക്കാൻ ചെലവ് വരുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. കേന്ദ്രത്തിന്റെ ടവറും മറ്റ് ഉപകരണങ്ങളും സ്ഥാപിക്കുന്നതിനടക്കം 10 ചതുരശ്ര മീറ്റർ സ്ഥലം ആവശ്യമായി വരും. താപനില, ആർദ്രത, കാറ്റിന്റെ വേഗം, ദിശ, മഴയുടെ ശക്തി എന്നീ വിവരങ്ങൾ രേഖപ്പെടുത്താനാകും. 15 മിനിറ്റ് ഇടവിട്ട് താനെ വിവരങ്ങൾ പുതുക്കാനാകും. സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കർഷകർക്ക് സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് കഴിയും. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും ഉപകരിക്കും. കാർഷിക വിളകളുടെ ഉത്പാദനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന കാലാവസ്ഥാ ഘടകങ്ങളുടെ വ്യതിയാനം മുൻകൂട്ടി അറിയാൻ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന് 10 വർഷം മുൻപ് സർക്കാർ നിയമസഭയിൽ അറിയിച്ചിരുന്നു. ഒരു ബ്ലോക്കിന് 2 എണ്ണം എന്ന നിലയിൽ 200 എണ്ണമെങ്കിലും തുടങ്ങാനായിരുന്നു ലക്ഷ്യം. സ്കൈമാറ്റ്, നാഷണൽ കൊളാറ്ററൽ, കാർഷിക സർവകലാശാല, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, കൃഷിവകുപ്പ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്ഥാപനങ്ങൾ, കുസാറ്റ്, ISRO, പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്നീ ഏജൻസികളുടെ സഹായത്തോടെയായിരുന്നു ഇതിനുള്ള ശ്രമങ്ങളെങ്കിലും ഫലം കണ്ടില്ല. പ്രാദേശികമായി കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നത് വളരെ പ്രധാനമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശങ്ങളിലും മലയോരങ്ങളിലുമുണ്ടായ കാറ്റും അതിതീവ്ര മഴയുമെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. നിലവിലുള്ള പ്രവചന രീതികൾക്ക് അതിന് കഴിയുന്നില്ല. പ്രാദേശികതല പ്രവചനം സാധ്യമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവരുത്. പ്രളയ സാധ്യതകൾ എന്നും എപ്പോഴും. ഒരു ദിവസം 4 ഇടങ്ങളിൽ പെയ്തത് 200 മില്ലിമീറ്ററിലേറെ മഴയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭൂമിയിലെത്തുന്ന വെള്ളത്തിന്റെ അളവും ഏറെ. 2018 പോലെയുള്ള സ്ഥിതി അല്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും പ്രളയസമാനമായ സാഹചര്യമാണ് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ഉണ്ടായിരുന്നത്. 200 മില്ലിമീറ്ററിലേറെ മഴ വ്യാപകമായി പെയ്യുകയും 48 മണിക്കൂർ നീണ്ടു നിൽക്കുകയും ചെയ്താൽ പ്രളയത്തിന് സാധ്യതയായി. പെട്ടെന്ന് പെയ്യുന്ന അതിശക്തമായ മഴയിൽ വ്യാപക നഷ്ടങ്ങളാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉണ്ടായത്. തീരദേശത്തും മലയോരങ്ങളിലും ഒരുപോലെ നാശമുണ്ടായി. മഴ നിർത്താതെ പെയ്യുമ്പോൾ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിലുണ്ടാകുന്നത്. പ്രളയകാലത്തേതുപോലെയുള്ള പെയ്ത്ത് ഇപ്പോഴും തുടരുകയാണ്. അതിതീവ്ര മഴയിൽ സാധാരണയുള്ളതിനേക്കാൾ 10 ഇരട്ടി വെള്ളമാണ് മണ്ണിലെത്തുന്നതെന്നും പ്രശസ്ത കാലാവസ്ഥാ ഗവേഷകനായ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ വ്യക്തമാക്കുന്നു. കൈവഴികൾ വഴി നദികൾ തമ്മിലുള്ള ബന്ധങ്ങൾ കാരണം ഒരു നദിയിലുണ്ടാകുന്ന ദുരന്തത്തിന്റെ പ്രത്യാഘാതം മറ്റുള്ളവയെ നേരിട്ട് ബാധിക്കും. സഹ്യപർവ്വതത്തിലെ ആനമുടി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചാലക്കുടിപ്പുഴയ്ക്ക് 130 കിലോമീറ്ററാണ് നീളം. ഷോളയാർ, പറമ്പിക്കുളം, കുരിയാർകുട്ടി, കാരപ്പാറ, ആനക്കയം തുടങ്ങിയ പോഷക നദികളുമായി ചേർന്ന് വാഴച്ചാൽ, അതിരപ്പിള്ളി വെള്ളച്ചാട്ടങ്ങൾ കഴിഞ്ഞ് ചാലക്കുടി നഗരം പിന്നിട്ട് കഴിഞ്ഞാൽ പെരിയാറുമായി ഒത്തുചേരുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ചാലക്കുടിപ്പുഴ കരകവിഞ്ഞാൽ പ്രത്യാഘാതം എറണാകുളം ജില്ലയിലും ഉടൻ പ്രതിഫലിക്കും. ചിമ്മിനി വന്യജീവി സങ്കേത മേഖലയിൽ ഉത്ഭവിക്കുന്ന കരുവന്നൂർ പുഴ രണ്ടായി പിരിഞ്ഞ് പെരിയാറുമായി ചേരുകയും മറ്റൊന്ന് കനോലി കനാലിൽ ചേർന്ന് ഏനാമാക്കൽ കായലിൽ എത്തുന്നുമുണ്ട്. കോൾപാടങ്ങളിലൂടെ ഒഴുകുന്ന പുഴയായതുകൊണ്ടുതന്നെ ഈ പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും നിർണായകം. കോളുകളിലെ വറുതിക്കാലം. കോൾ കൃഷിയാണ് തൃശൂർ അടക്കമുള്ള ജില്ലകളെ കാർഷിക സമൃദ്ധമാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം കാർഷിക മേഖലയുടെ ഉത്പാദനക്ഷമത പകുതിയാക്കി എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇന്ന് കോൾ മേഖല. നെല്ലിന്റെ ഉത്പാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ഞാറ് നടുന്ന സമയത്തുണ്ടാകുന്ന കനത്ത മഴ മൂലം കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായത്. വെള്ളം കയറി നശിച്ച ഞാറ് 5-8 തവണ മാറ്റി നട്ടുകൊണ്ടാണ് അല്പമെങ്കിലും പച്ചപിടിച്ചത്. വിളവെടുക്കുന്ന സമയത്തും ഇതേ അവസ്ഥയുണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് കർഷകർ. നല്ല വിളവുണ്ടായാലും വിളവെടുപ്പ് സമയത്ത് മഴ പെയ്താൽ എല്ലാം വെള്ളത്തിലാകും. കഴിഞ്ഞ മാസങ്ങളിൽ മഴ കുറഞ്ഞതും പ്രതിസന്ധിയായി. പ്രളയശേഷം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പല പടവുകളും മീൻകൃഷി ഉപേക്ഷിച്ചു. അതോടെ വെള്ളം കെട്ടിനിർത്തിയ താൽക്കാലിക കിടയും മറ്റും പൊളിച്ചു നീക്കി. കോളിലെ നെൽകൃഷിക്ക് അടുത്ത മാസം മുതൽ പമ്പിംഗ് ആരംഭിക്കാനിരിക്കെയാണ് മഴ ശക്തമാകുന്നത്. ഏതാണ്ട് 30,000 ഏക്കർ വിസ്തൃതിയുള്ള തൃശൂരിലെ കോൾപാടത്ത് 50,000-ലേറെ കർഷകരുണ്ട്. കാലം തെറ്റിയെത്തുന്ന മഴയും വരൾച്ചയും ഉത്പാദന ചെലവും കാരണം കണ്ണീർപ്പാടത്താണ് കർഷകർ. കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 1,100 ഹെക്ടർ കോൾപടവുകളാണ് ഉള്ളത്. വിരിപ്പ് കൃഷി ചെയ്ത കർഷകരുടെ വേദനയും അതുപോലെ തന്നെ. തുടക്കം മുതൽ മഴയുണ്ടായിരുന്നതിനാൽ ചെടികൾക്ക് കരുത്ത് കുറവായിരുന്നു. പാടശേഖരത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ കാനകളെല്ലാം തുറന്നിടുകയായിരുന്നു. എന്നിട്ടും വെള്ളക്കെട്ടുണ്ടായി. കഴിഞ്ഞ മുണ്ടകൻ സീസണിൽ രോഗബാധയിൽ ഏക്കറുകണക്കിന് നെൽച്ചെടികൾ നശിച്ച പാടശേഖരങ്ങളേറെയുണ്ട്. ഇൻഷുർ ചെയ്തിട്ടും നഷ്ടപരിഹാരത്തുക ഇതുവരെയും കിട്ടിയിട്ടില്ലെന്ന് കർഷകർ. തോടുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് വെള്ളം ഒഴിഞ്ഞുപോകുന്നതിന് തടസ്സമാകുന്നുണ്ട്.